بسم الله الرحمن الرحيم فويل للذين يكتبون الكتاب بأيديهم ثم يقولون هذا من عند الله ليشتروا به ثمنا قليلا فويل لهم مما كتبت أيديهم وويل لهم مما يكسبون وقالوا لن تمسنا النار إلا أياما معدودة قل أتخذتم عند الله عهدا فلن يخلف الله عهده أم تقولون على الله ما لا تعلمون بلى من كسب سيئة وأحاطت به خطيئته فأولئك أصحاب النار هم فيها خالدون والذين آمنوا وعملوا الصالحات أولئك أصحاب الجنة هم فيها خالدون
طيب بسم الله والحمد لله والصلاة والسلام على رسول الله اللهم صل على محمد وعلى آل محمد وبعد نعم كأن يقلع سلي باب صلاة المسافر والمريض ألا هذا أنت تقول أدل أدانا حديث غلان وده بشد يرش إني أدل تدرنا أدانا حديث غل ونعم حديث أنس لنا أنا أنس رضي الله تعالى عنهم قال خرجنا مع رسول الله صلى الله عليه وسلم من المدينة إلى مكة فكان يصلي ركعتين ركعتين حتى رجعنا إلى المدينة متفق عليه واللفظ للبخاري أنا لا طيب أنا أنس رضي الله تعالى أنس رضي الله عنه لماذا قال دين برنيو خرجنا مع رسول الله صلى الله عليه وسلم رسول الله صلى الله عليه وسلم أتغلو 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 من المدينة إلى مكة മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഫകാനി യുസല്ലി റകഅത്തൈൻ റകഅത്തൈൻ അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമസ്കരിക്കുമായിരുന്നു ഈ രണ്ട് രണ്ട് റകഅത്തുകൾ ഹത്ത റജഅന ഇലൽ മദീന ഞങ്ങൾ മദീനയിലേക്ക് മടങ്ങി വരുന്നത് വരെ അപ്പോൾ മദീനയിൽ നിന്ന് പുറപ്പെട്ടു മദീനയിലേക്ക് തിരിച്ചു മടങ്ങുന്നത് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം രണ്ട് റകഅത്തായിരുന്നു നമസ്കരിച്ചിരുന്നത് മദീനയിൽ നിന്ന് ഒടുക്കെ പുറപ്പെട്ടത് മക്കയിലേക്ക് അപ്പോൾ ആ മദീനയിൽ നിന്ന് പുറപ്പെട്ട് മക്കയിലെത്തി തിരിച്ച് മദീനയിലെത്തുന്നത് വരെ നാല് റക്അത്തുള്ള നമസ്കാരങ്ങൾ രണ്ടായിട്ടായിരുന്നു നിസ്കരിച്ചിരുന്നത് അപ്പോൾ ഒരാൾ ഒരു യാത്ര പുറപ്പെട്ട് ആ യാത്ര പുറപ്പെട്ടിട്ട് യാത്രോദ്യമം കഴിഞ്ഞ് മടങ്ങുന്നത് വരെ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം നാല് റക്അത്തുള്ള നമസ്കാരം രണ്ടാക്കിയിട്ട് ചുരുക്കി നിസ്കരിക്കാം ഞാൻ അത്ത ദീസുടീടും മനസ്സിലാക്കിയിട്ട് പിന്നെ അതിൽ ഒന്നൂടി പറയാം അടുത്തത് വാനിബ്നി അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ അല്ലേ ഖാൽ أقام النبي صلى الله عليه وسلم 19 يوما يقصر وفي لفظ بمكة 19 يوما 19 يوما وفي رواية لأبي داود هذا رواه البخاري رواه البخاري وفي رواية لأبي داود إيش وفي رواية لأبي داود 17 يوما وفي اخرى 15 15 عليه السلام ولي عمران بن حسين رضي الله تعالى عنه وله عن عمران بن حسين عين الله وله عن عمران بن حسين رضي الله تعالى عنه 18 يوما 18 خلاص طيب عند احاديث الذي عن ابن عباس رضي الله تعالى عنهما عبد الله بن عباس رضي الله عنه من يذكر قال ابن عباس പറഞ്ഞു اقام النبي صلى الله عليه وسلم صلى الله عليه وسلم തങ്ങൾ താമസിച്ചു 19 يوما 19 ദിവസം يقصر എങ്ങനെ എങ്ങനെ ഖസറാക്കിക്കൊണ്ട് നാല് റക്അത്തുള്ള നമസ്കാരം രണ്ടാക്കി ചുരുക്കി നിസ്കരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 19 ദിവസം താമസിച്ചു. അതാണ് അസാമൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്രാശ്രമത്തിൽ തങ്ങൾ താമസിച്ചു. തിസ് അതാശറ യൗമൻ, 19 ദിവസം. യഖ്സുറു നമസ്കാരം കസറായി കൊണ്ട് മക്കയിൽ നിസ്രാശ്രമത്തിൽ തങ്ങൾ താമസിച്ച ആ ഇതാണ് പറയുന്നത്. ഹദീസിന്റെ മറ്റൊരു പ്രയോഗത്തിലുള്ളത് ബിമക്കത്ത, എവിടെ നിസ്ലാസ്ലമ തങ്ങൾ താമസിച്ചത്? മക്കയിലാണ്. തിസ്അതാശറയോമൻ, 19 ദിവസം. അപ്പോ നിസ്ലാസ്ലമ തങ്ങൾ അഖാമൻ നബിയു എന്ന് പറഞ്ഞെങ്കിൽ അത് ബിമക്കത്ത, മക്കയിലാണ്. തിസ്അതാശറയോമൻ റവാഹുൽ ബുഖാരി, ഇമാം ബുഖാരിയാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോ നിസ്ലാസ്ലമ തങ്ങൾ മക്കയിൽ 19 ദിവസം താമസിച്ചു. ആ 19 ദിവസം റസൂലിന്റെ ഇതിന് നിസ്കാരം കസറാക്കിയിട്ടുണ്ട്. وفي روايه لابي داوود ابو داوود ني روايه ഉള്ളത് സബഅ അശറത എന്നാണ് 17 ദിവസം എന്നാണ്. ഇതേ സംഭവം തന്നെയാണ് അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്നത്, പക്ഷേ ഇതിൽ 17 ദിവസം എന്നാണ് ഉള്ളത്. وفي اخرى മറ്റൊരു روايهത്തിൽ അബൂ ദാവൂദ് തന്നെ മറ്റൊരു روايهത്തിൽ ഖംസ അശറത എന്നാണുള്ളത്. ഖംസ അശറത എന്നാണുള്ളത്. وله عن عمران بن حسين وله وله ذنا ولي ابي داوود ابو داوود نيവേദനം ചെയ്ത ഹദീസിൽ ഉണ്ട്. ആരിൽ നിന്ന്? അൻ ഇമ്രാൻ ഇബ്നു ഹുസൈൻ, ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു നിന്ന്. എന്താണുള്ളത്? 18 എന്നുള്ളത് ആയത്ര 18. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ പാർത്തപ്പോ ഒരു ബുഖാരിയുടെ റിവായത്തുള്ള എത്രയാണ്? 19 അല്ലെ. അബൂ ദാവൂദിന്റെ ആദ്യ റിവായത്തിലുള്ള എത്രയുള്ളത്? 17. മറ്റൊരു റിപ്പോർട്ടിൽ എത്രയുള്ളത്? 15. അബൂ ദാവൂദിന്റെ റിവായത്താണ് 15. പിന്നെ വലഹു അൻ ഇമ്രാൻ ബിൻ ഹുസൈൻ, ഇത് ഇബ്നു അബ്ബാസിൽ നിന്നുള്ള റിപ്പോർട്ടാണ് ഇതൊക്കെ. പക്ഷെ ഇവിടെ ഇമ്രാൻ ബിൻ ഹുസൈൻ എന്നുള്ള റിപ്പോർട്ടിൽ എത്രയുള്ളത്? 18. അപ്പോ നിസ്രാശ്രമത്തങ്ങൾ മക്കയിൽ പാർത്തപ്പോ 19 ദിവസം പാർത്തു. എങ്ങനെ? കസറാക്കിക്കൊണ്ട്, നിസ്കാരം 4 റക്അത്തുള്ള 2 ആക്കി ചുരുക്കിക്കൊണ്ട്. അതാണ് ബുഖാരിയുടെ റിപ്പോർട്ട്. എന്നാൽ അബൂ ദാവൂദ് റിവായത്തിൽ വന്നു നോക്കുമ്പോൾ 19 എന്നുണ്ട്, അല്ല 17 എന്നുണ്ട്, 15 ഉണ്ട്, 18 ഉണ്ട്. അപ്പൊ അതെന്ത് ചെയ്യും? ഇഷ്കാലല്ലേ? ഇഷ്കാൽ ഇല്ല. എന്തുകൊണ്ട്? ഈ 18 എന്നുള്ള ഹദീസ് ഉണ്ടല്ല, അത് ദുർബലാണ്, ഹദീസ് ദഈഫാണ്. പിന്നെ സയ്ദ് ബിൻ അലി ബിൻ ജുദാൻ എന്ന് പറയുന്ന റാവി ഇമ്രാനിൽ നിന്നുള്ള, ഇമ്രാൻ ബിൻ ഹുസൈൻ എന്നുള്ള ഈ ഹദീസിന്റെ ലഫ്ദിലുണ്ട്. അതുകൊണ്ട് ഈ ഹദീസ് ദുർബലാണ്, അതുകൊണ്ട് ഇത് മുഖവിലക്ക് എടുക്കൂല. 18 എന്നുള്ളത് ശരിയല്ല, കാരണം ഹദീസ് ദുർബലാണ്. 15 എന്നുള്ളത് ശരിയല്ല, കാരണം എന്താണ്? അത് സഹീഹായി ബുഖാരിയിലൊക്കെ റിപ്പോർട്ട് ചെയ്ത റിവായത്തിന് എതിരാണ്. അതുകൊണ്ട് അത് ശാദായ അല്ലെങ്കിൽ പിന്നെ മുൻകറായ പ്രയോഗമാണ്. അതുകൊണ്ട് അത് ശരിയല്ല, സുന്നനിലാണ് വന്നത്, സഹീഹിൽ വന്നതിനെതിരാണ്. 17 എന്നുള്ളത് സഹീഹായി പരിഗണിക്കാം. എന്താ 17 ഉം 19 ഉം തമ്മിലെ വ്യത്യാസം? 17 ദിവസം എണ്ണിയവരുണ്ടല്ലോ. നിസ്രാശ്രമത്തങ്ങൾ എത്തിയ ദിവസവും നിസ്രാശ്രമത്തങ്ങൾ പുറപ്പെട്ട ദിവസവും പരിഗണിച്ചില്ല. അപ്പൊ എത്തിയ ദിവസത്തെയും പുറപ്പെട്ട ദിവസത്തെയും പരിഗണിക്കാതെയാണ് ഇവരെ എണ്ണിയത്. അതുകൊണ്ടാണ് 17 എന്ന് പറഞ്ഞത്. പക്ഷേ 19 എണ്ണിയവരെ എന്ത് ചെയ്ത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എത്തി കസറാക്കിയ ദിവസവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു മടങ്ങിയ ദിവസവും എന്ത് ചെയ്തിട്ടുണ്ട്? പരിഗണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് 19. അപ്പൊ ആ രണ്ട് റിപ്പോർട്ടും തമ്മിൽ എന്തില്ല? വൈരുദ്ധ്യമില്ല. അതേസമയം ഈ 15 എന്നുള്ളത് പിന്നെ സഹിയല്ല, പിന്നെ തെളിവിനെടുക്കൂല. 18 എന്നുള്ളത് റാവി തന്നെ ദുർബലനാണ്. അതിലൊരു റാവി സയ്ദ് ബിൻ അലി ബിൻ ജുദാൻ എന്ന് പറയുന്ന റാവി ദുർബലനാണ്. അതുകൊണ്ട് തന്നെ ഹദീസ് ഇമ്രാൻ ബിൻ ഹുസൈൻ ഹദീസ് അത് പിന്നെ ദഈഫാണ്, ദഈഫ്. അപ്പൊ ഇനി ഈ ഹദീസിലുള്ള മസ്അല ഇതുകൂടി എടുക്കാം. വലഹു അൻ ജാബിർ റളിയല്ലാഹു അൻഹു, വലഹു എന്നാണ് വലി അബി ദാവൂദ്, വലി അബി ദാവൂദ്, വലഹു അബൂ ദാവൂദിനുണ്ട്. അൻ ജാബിർ, ജാബിർ റളിയല്ലാഹു അൻഹു എന്നൊരു ഹദീസ്. എന്താ ഹദീസ്? അഖാമ ബിതബൂക് 20 യൗമൻ യഖ്സുറു സ്വല. അഖാമ നിലങ്ങളിലുള്ളൂ, അഖാമ നബി സ്വല എന്നുണ്ടോ? അഖാമ അഖാമ ബിതബൂക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തബൂക്കിൽ താമസിച്ചു. 20 യൗമൻ, 20 ദിവസം. യഖ്സുറു സ്വല, നമസ്കാരം കസറാക്കിക്കൊണ്ട്, നമസ്കാരം കസറായിക്കൊണ്ട്. അപ്പോ നമ്മൾ 3 ഹദീസ് എടുത്ത്, ഇവിടെ എന്താ അവസാനത്തെ ഹദീസ്? ജാബിറിൽ നിന്നുള്ള ഹദീസ്, തബൂക്കിൽ റസൂൽ 20 ദിവസം പാർത്തു. എങ്ങനെ നിസ്കാരം? ആ 20 ദിവസം 4 റക്അത്തുള്ള നിസ്കാരം റസൂൽ 2 ആക്കി ചുരുക്കിയാണ് നിസ്കരിച്ചത്. ഈ 3 ഹദീസുകളും ഏത് വിഷയത്തിലാണ്? ആ ഈ ഒരാൾ യാത്ര ചെയ്തിട്ട് താമസിക്കുന്ന നാളുകളിൽ കസറാക്കുന്ന വിഷയത്തിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലേക്ക് മദീനയിൽ നിന്ന് മക്കയിൽ പോയി 19 ദിവസം താമസിച്ചു മക്ക ഫതഹയിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരം കസറാക്ക ചെയ്ത് തിരിച്ചെത്തോളം. തബൂക്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധത്തിന് പോയി. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ 20 ദിവസവും നിസ്കാരം കസറാക്കാണ് ചെയ്തത്. അതിന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഒരാൾ യാത്ര പോയി, ആ യാത്രയിൽ തന്നെയാണ് അയാൾ തിരിച്ചു വരവളയൊക്കെ എന്ത് ചെയ്യാൻ, 4 റക്അത്ത് നിസ്കാരം 2 ആക്കി ചുരുക്കാൻ എന്തുണ്ട്? അയാൾക്ക് പിന്നെ അനുവാദമുണ്ട്. അത് അയാൾക്ക് അള്ളാഹു നൽകിയ റുഖ്സയാണ്. ആ റുഖ്സ സ്വീകരിക്കലാണ് അള്ളാഹ്ക്ക് ഇഷ്ടം. തയ്യബ്. അപ്പൊ എത്ര ദിവസമാണെങ്കിലും അങ്ങനെ ചെയ്യാം. ഒരാൾ യാത്ര പോയി, അയാൾ എത്ര ദിവസം യാത്രയിലാണെങ്കിലും അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കാൻ പറ്റുമോ? 21 ദിവസം. അതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ആ വിഷയത്തിൽ. ഹനഫികൾ 15 ദിവസമാണ് ഖസറിന്റെ സമയം എന്നാണ് ഹനഫികളുടെ പക്ഷം. ഭൂരിപക്ഷ പണ്ഡിതന്മാര് ഹനഫികൾക്കെതിരാണ്. മനസ്സിലായോ? ഹനഫികളെ സംബന്ധിച്ചിടത്തോളം 15 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഖലാസ്, പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല, പിന്നെ ഖസറാക്കാൻ പാടില്ല. 15 ദിവസം വരെ അവർക്ക് അയാൾക്ക് യാത്രാനുകൂല്യം സ്വീകരിച്ചിട്ട് ഖസറാക്കാൻ എന്നുള്ളതാണ്. വലൈക്കും സലാം. ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെ പക്ഷം എന്താന്ന് വെച്ചാല്, ഒരാൾ യാത്രയിലാണ് എങ്കിൽ, യാത്ര ആ നിയ്യത്തിലാണ് എങ്കിൽ, അയാൾ യാത്രക്കാരന്റെ വിധിയിലാണ് കസറാക്കാൻ. അതേസമയം എപ്പോഴാണ് അയാളുടെ യാത്ര എന്നുള്ള നിയ്യത്ത് മുറിയണത്? അതോടുകൂടി പിന്നെന്ത് ചെയ്ത്? കസറിന്റെ ആനുകൂല്യം കഴിഞ്ഞു. അപ്പൊ ഒരാൾ എന്ത് ചെയ്ത്? പിന്നെ യാത്ര പോയിട്ട് അയാള് യാത്രക്കാരനാണ് എന്നുള്ള ആ എന്ത് ചെയ്ത് അയാളുടെ ആ നിയ്യത്ത് നിന്ന്. ഇപ്പൊ നമ്മൾ ഇവിടേക്ക് ഇന്ത്യയിൽ നിന്ന് ഇവിടെ വന്ന്, ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായി? നമ്മൾ യാത്രക്കാരനല്ല, നമ്മൾ ഇവിടുത്തെ മുഖീമായി. മനസ്സിലായോ? അപ്പൊ നമ്മൾക്ക് യാത്ര നിയ്യത്ത് ഇവിടെ എത്തുന്നതോടുകൂടി നമ്മൾ എന്തായി? ഇവിടെ താമസമായി, നമ്മൾ റൂമായി, ഫ്ളാറ്റായി, പിന്നെ താമസ സൗകര്യം ഒരുക്കി, ഭക്ഷണം കാര്യങ്ങളൊക്കെ ഇതായി, ഇവിടുത്തെ ആളായി. അതോടുകൂടി നമ്മളെ യാത്ര നിയ്യത്ത് മുറിഞ്ഞില്ലേ? അതുവരെ യാത്രക്കാരന്റെ ആനുകൂല്യമാണ്. അതേസമയം ഇവിടെ ഒരാൾ വന്ന്, ഇവിടെ അയാൾ ഫ്ലൈറ്റ് ഇറങ്ങി, അയാൾക്ക് ഇനി മദീനത്ത് പോകണം, റിയാദ് പോയി കുറച്ച് ദിവസം അവിടെ നിന്ന്, മക്കത്ത് പോയി കുറച്ച് ദിവസം അവിടെ നിന്ന്, ജിദ്ദയിൽ പോയി കുറച്ച് ദിവസം അവിടെ നിന്ന്, അപ്പോഴൊക്കെ അയാൾ തന്നെയാണ് യാത്രക്കാരനാണ്. അയാൾ മദീനയിലെത്തി, അയാളുടെ യാത്ര ഉദ്ദേശം, അയാളുടെ ആ ഇത് യാത്രക്കാരൻ എന്നുള്ളത് അവസാനിപ്പിക്കുന്നത് വരെ, അയാള് ഇഖാമത്ത് ഉദ്ദേശിക്കുന്നത് വരേക്കും അയാൾ ആരാണ്? മുസാഫിറാണ്. അതുകൊണ്ട് തന്നെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഹജ്ജിന് പോയപ്പോണ്ടല്ലോ, ദുൽഹജ്ജ് 5, 6, 7, 8 ഈ ദിവസങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മക്കയിൽ താമസിച്ചു. 8-നാണ് മിനയിലെത്തുന്നത്. അതുവരെ റസൂലുള്ളാഹി നിസ്കാരം കസറാക്കിയിട്ടുണ്ട്. പിന്നെ 8 മുതൽ അങ്ങോട്ടുള്ളതുണ്ടല്ലോ, അറഫ ദിവസം, അതൊക്കെ ഹജ്ജിന്റെ ഭാഗമായിട്ടുള്ള കസറാക്കലാണ്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മടങ്ങി വരുവോളത്തിനും കസറാക്കിയിട്ടുണ്ട്. ഭൂരിപക്ഷ പണ്ഡിതന്മാര് പറഞ്ഞത് 4 ദിവസം വരെ യാത്രക്കാരൻ എന്ത് ചെയ്യാം? കസറാക്കാം. 4 ദിവസം കഴിഞ്ഞിട്ട് അയാള് ഇഖാമത്ത് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ യാത്രാ ഉദ്യമം ഇന്ന ദിവസം തീരും, എന്നിട്ട് മടങ്ങും എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ എന്തായി? മുഖീമായി. ഒരാള് എന്ത് ചെയ്ത്? ഒരു സ്ഥലത്തെത്തി. അയാൾ ആ സ്ഥലത്തെത്തിയിട്ട് 4 ദിവസത്തിനുള്ളിൽ അയാൾ മടങ്ങും. യാത്രോദ്യമം കഴിഞ്ഞ് മടങ്ങുമെങ്കിൽ ആ 4 ദിവസം അയാൾക്ക് എന്ത് ചെയ്യാം? കസറാക്കാം. വരണ്ട മനസ്സിലാണ്ട. ഒരാളൊരിടത്ത് എത്തി, അയാൾ 4 ദിവസത്തിനുള്ളിൽ അയാളുടെ യാത്ര അവസാനിച്ച് മടങ്ങും, അയാളുടെ ലക്ഷ്യം അവസാനിപ്പിച്ച് പൂർത്തീകരിച്ച് അയാൾ മടങ്ങുമെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം? കസറാക്കാം. മാഫി മുഷ്കിൽ. എന്നാൽ 4 ദിവസത്തിലേറെ അയാൾ നിൽക്കണമെങ്കിൽ, 4 ദിവസത്തിലേറെ നിൽക്കണമെങ്കിൽ മടക്കം തീരുമാനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, യാത്രാ ലക്ഷ്യം അവസാനിച്ച് ഇവിടെ ജിദ്ദയിൽ ഞാൻ പോയി, പതിനഞ്ച് ദിവസമാണ് അവിടെ എനിക്ക് നിൽക്കേണ്ടത്. പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ അവിടുത്തെ പരിപാടി തീർന്ന് മടങ്ങും. അങ്ങനെയാണ് എങ്കിൽ അയാൾ എന്ത് ചെയ്യാൻ പാടില്ല, കസറാക്കാൻ പാടില്ല, കസറാക്കാൻ പാടുള്ളതല്ല. അയാള് ഇത്തുമാമായിട്ട് യാത്രക്കാരന്റെ അനുകൂലം സ്വീകരിക്കാതെ നിസ്കാരം നാല് റക്അത്തായിട്ട് തന്നെ നിസ്കരിച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, ആ പതിനഞ്ച് ദിവസം താമസിക്കേണ്ടത്. അതേസമയം ഒരാളൊരു സ്ഥലത്ത് പോയി, പക്ഷെ അയാൾക്ക് എന്നാണ് തന്റെ മടക്കം എന്നുള്ളത് അറിയില്ല, യാത്രാ ഉദ്യമം തീരണതും ഉറപ്പില്ല എങ്കിൽ അയാള് മുസാഫിറാണ്. അയാൾ ഒരു മാസം അവിടെ നിന്നാലും ഒരു കൊല്ലം അവിടെ നിന്നാലും ശരി, പറഞ്ഞ മനസ്സിലായണ്ട, ഒരാളൊരിടത്ത് പോയി അയാൾ പോയിട്ട് എന്ന് മടക്കം എന്നുള്ളത് അയാൾക്ക് അറിയണില്ല, എപ്പോഴും മടങ്ങാം. അങ്ങനത്തെ ഒരവസ്ഥയിലാണെങ്കിൽ ഇപ്പൊ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു അസർബൈജാനിൽ പോയി, അബ്ദുല്ലാഹി ഇബ്നു ഉമർ സഹാബി അസർബൈജാനിൽ പോയി, അസർബൈജാനിൽ പോയിട്ട് അവിടെ കുടുങ്ങി, മഞ്ഞ് ഇടിഞ്ഞിട്ട് എന്ത് ചെയ്ത് തിരിച്ചു വരാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായി. ആറുമാസം അവിടെ അസർബൈജാനിൽ താമസിച്ചു, ആറുമാസവും യാത്രക്കാരന്റെ ആനുകൂല്യം സ്വീകരിച്ചിട്ടാണ്, നിസ്കാരം കസറാക്കിയിട്ടാണ് അദ്ദേഹം അവിടെ താമസിച്ചത്. കാരണം എന്തുകൊണ്ട്, എന്തുകൊണ്ട് മടക്കം എന്നുള്ളത് സുനിശ്ചിതല്ല, കാരണം മഞ്ഞുരുകി എന്ന് വഴി തെളിയണം അന്ന് മടങ്ങും എന്നുള്ള രീതിയിലാണ് നിന്നത്, മനസ്സിലല്ലേ. അപ്പൊ പണ്ഡിതന്മാർ പറയുന്നത് അതാണ്, അതായത് ഒരാൾ യാത്ര പോയി തന്റെ മടക്കവും യാത്ര ഇന്ന ദിവസം തീരും എന്നുള്ളത് ഉറപ്പായിട്ടില്ലെങ്കിൽ അയാൾ എന്ത് ചെയ്യാൻ പാടുള്ളതല്ല, അയാൾ മുഖീമിന്റെ വിധിയിലാണ്, അയാൾ നിസ്കാരം കസറാക്കാൻ പാടുള്ളതല്ല. അതേസമയം മടക്കം എന്ന് എന്നറിയില്ല, നാളെ മറ്റന്നാളെ മാസം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഈ രീതിയിലാണ് എങ്കിൽ അയാൾ മുസാഫിറിന്റെ ഹുക്കുമിലാണ്. അള്ളാഹിബ്നു ഉമർ ഈ വിഷയം മനസ്സിലായില്ലേ. അത് പിന്നെ അതാണ് പണ്ഡിതന്മാരിൽ ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം, അതാണ് ശരിയോടെ അടുത്ത അഭിപ്രായം. ഇവിടെ നോക്കി നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 19 ദിവസം താമസിച്ച് എന്ന് മടങ്ങും എന്നുള്ളത് തീരുമാനമല്ല, നിർണയിക്കപ്പെട്ടില്ല. പിന്നെയോ എപ്പോഴാണോ മടങ്ങാൻ പറ്റുന്ന അപ്പൊ മടങ്ങും എന്നുള്ളതാണ്. അങ്ങനെ 19 ദിവസം താമസിച്ച് റസൂല യാത്രക്കാരന്റെ വിധിയിലാണ്. അതേപോലെ തബൂക്കിൽ 20 ദിവസം പാർത്ത്, പക്ഷെ എന്ന് തബൂക്കിൽ നിന്ന് മടങ്ങും എന്നുള്ളത് എന്തില്ല, ദിവസം സുനിശ്ചിതല്ല. എന്നാണ്, അവിടെ യുദ്ധം നടന്നിട്ടില്ല, യുദ്ധത്തിനാണ് പോയതെങ്കിലും യുദ്ധം നടന്നില്ല, പക്ഷെ എന്ന് മടക്കം എന്നുള്ളത് സുനിശ്ചിതല്ല. അപ്പോ യാത്രക്കാരന്റെ ആ വിധിയിലാണ് 20 ദിവസം അവിടെ നിന്നത്, മനസ്സിലായത്. അപ്പോ ഒരിടത്ത് പോയി മടക്കം എന്ന് എന്നുള്ളത് നമുക്കെന്തില്ല, നമ്മൾ തീരുമാനിച്ചിട്ടില്ല, യാത്രാ ഉദ്യമം തീരും എന്നുള്ളത് നമുക്കറിയില്ല, നാളെ ആകാൻ പറ്റും, നാളെ ആകാം, അടുത്ത മാസം, ആ രീതിയിലാണ് എങ്കിൽ ആ കാല പരിധിയിലൊക്കെ എന്ത് ചെയ്യാം, കസറാക്കിയിട്ട് നിസ്കരിക്കാം. അതേസമയം യാത്രോദ്യമം ഇന്ന ഇപ്പൊ തീരും, മടക്കം ഇന്ന സമയം എന്നുള്ളത് നിശ്ചിതമാണ് എങ്കിൽ എന്താണ്, അയാൾക്ക് പിന്നെ കസറാക്കാവുന്നതാണ്, കസറാക്കാവുന്നതാണ്. പണ്ഡിതന്മാർ പറയും ഇഖാമത്തുൻ ഹഖീഖിയ ഇഖാമത്തുൻ മുഅഖ്ഖത എന്ന് പറയും. എന്താ ഇപ്പോ നമ്മള് ഇപ്പൊ ഞാൻ നമ്മൾ ഒരാൾ ഇവിടുന്ന് റിയാദ് പോയി, റിയാദ് പോയിട്ടുണ്ട് എങ്കിൽ അല്ലെങ്കിൽ മക്കത്ത് പോയി, പതിനഞ്ച് ദിവസം അവിടെ മക്കത്ത് പ്രോഗ്രാം, പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ മടങ്ങും. അപ്പൊ അയാൾ എന്താ ചെയ്യേണ്ടത്, മക്കത്ത് പോയ ഒരാള് അവിടെ എത്തി, പതിനഞ്ച് ദിവസമാണ് അവിടുത്തെ പ്രോഗ്രാം, പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ മടങ്ങുമെങ്കിൽ അയാൾ എന്താ ചെയ്യേണ്ടത്, കസറാക്ക വേണ്ടത് ഇത്തുമാമാക്ക വേണ്ടത്, ഇത്തുമാമാക്കണം, അങ്ങനെ മടക്ക തീരുമാനിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ അത് ഇഖാമ ഹഖീഖിയാണ്, യഥാർത്ഥത്തിലുള്ള ഇഖാമത്താണ്, തദ്ദേശ വാസം, അവിടെ വസിക്കണ ആണ്, അത് അതിന്റെ ഹുക്കുമാണ്. അതേസമയം ഒരാൾ എന്ത് ചെയ്ത്, ഒരാൾ മക്കത്തേക്ക് പോയി, മനസ്സിലായേ, അയാള് ഒരു കാരണത്തിന് പോലീസ് പിടിച്ചിട്ട് ജയിലിലിട്ട്, പോലീസ് പിടിച്ച് അയാൾ എന്ത് ചെയ്ത് ജയിലിലിട്ട്, പോലീസ് പിടിച്ചിട്ട് ജയിലിലിട്ടത് അയാളെ ഉദ്ദേശപ്രകാരം, പോലീസിന്റെ ഉദ്ദേശപ്രകാരം അയാൾക്ക് ജയിലിൽ കിടക്കാൻ പോകുന്നുണ്ടോ, അല്ലെ, അയാൾ തീരുമാനിച്ചിട്ടൊന്നുമില്ല, പക്ഷെ അയാൾക്ക് അവിടെ ജയിലിൽ കിടക്കേണ്ടി വന്നു. അതെ, അത് ആദ്യത്തെ ഇഖാമത്ത് പോലെയാണോ, അല്ല, ആദ്യത്തേത് ഇഖാമ ഹഖീഖിയാണ്, കാരണം അയാൾ ഉദ്ദേശിച്ചതാണ്, അയാളുടെ നിശ്ചയപ്രകാരമാണ് പതിനഞ്ച് ദിവസം അയാളോട് പറക്കുന്നത്. പക്ഷെ രണ്ടാമത്തെ അങ്ങനെയല്ല, രണ്ടാമത്തെ അയാളുടെ നിശ്ചയപ്രകാരമല്ല, പിന്നെയോ പോലീസ് നൽകിയ ശിക്ഷയാണ്, അതാണ് ഇഖാമത്ത് പിന്നെ മുഅഖ്ഖത എന്ന് പറയുന്നത്. എന്ന് മടങ്ങും അറിയില്ല. അതുകൊണ്ട് തന്നെ അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കസറാക്കാം, അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം കസറാക്കാം. രണ്ടു മാസമാണ് പോലീസ് ജയിലിലിട്ടതെങ്കിലും അയാൾക്ക് കസറാക്ക, കാരണം അയാളുടെ തീരുമാനപ്രകാരമല്ല എന്ത് ആ ഇഖാമത്ത് അവിടെ അയാൾ താമസിക്കുന്നത്. പറഞ്ഞ മനസ്സിലായി, ഈ ഒരു വിഷയം മനസ്സിലായ ഇത് പിന്നെ നമ്മൾ ഈ കസറാക്കുന്ന വിഷയത്തിൽ മനസ്സിലാക്കേണ്ടതാണ്. യാത്രയിൽ ഒരാൾ യാത്രക്കാരനാണ്, അയാൾക്കുള്ള ഇഖാമത്ത് രണ്ട് നിലക്കുണ്ട്, ഒന്ന് ഹഖീഖിയായിട്ടുള്ള ഇഖാമത്ത്, അതിൽ അയാൾക്കറിയാം അയാൾ തീരുമാനിക്കുക തന്നെയാണ് ഇത്ര ദിവസമാണ് താമസിക്കുന്നത് എങ്കിൽ അയാൾ കസറാക്കാൻ പാടുള്ളതല്ല. അതേസമയം ഇഖാമ മുഅഖ്ഖത എന്ന് പറയും, അതെന്താ എന്ന് നടക്കുന്ന അറിയില്ല, അയാളുടേതല്ലാത്ത കാരണത്താൽ അയാൾ എന്ത് ചെയ്യണ് താമസിക്കാണ്. അങ്ങനത്തെ സന്ദർഭങ്ങളിൽ കസറാക്കാവുന്നതാണ്, അത് എത്ര ദിവസമായാലും ശരി, എത്ര ദിവസമായാലും ശരി. മുസാഫിർ സഫർ അവസാനിപ്പിച്ചു, ഇഖാമത്ത് തീരുമാനിച്ചു എങ്കിൽ കസറാക്കാൻ പാടില്ല. ഒരു മുസാഫിർ അയാളുടെ സഫർ അവസാനിച്ചു, അയാൾ ഇഖാമത്ത് ഉദ്ദേശിച്ചു എങ്കിൽ അത് മുതൽ കസറാക്കാൻ പാടില്ല. അതാണ് തെളിവ് അറിയിക്കുന്നത്. പക്ഷേ നാല് ദിവസത്തിന്റെ ഒരു ടൈമുണ്ട്. നാല് ദിവസം ഒരാൾക്ക് പിന്നെ താൻ മുസാഫിറായിട്ട് തുടരുകയാണ്, ഇഖാമത്ത് അയാൾ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ നാല് ദിവസം വരെ അയാൾക്ക് എന്ത് ചെയ്യാം, അയാൾക്ക് കസറാക്കി പോകാവുന്നതാണ്, കസറിന്റെ ആനുകൂല്യം എടുക്കാവുന്നതാണ്. തൈഫ്, ഇതാണ് പിന്നെ ഈ മൂന്ന് ഹദീസുകളുമായി ബന്ധപ്പെട്ടുള്ളതായ പ്രധാന മസാല. ഇനി അടുത്ത ഹദീസ്, ഈ ജാബിറിന്റെ ഹദീസ് അല്ലേ, വലഹു അൻ ജാബിറിൻ അഖാമ ബിതബൂക 20 യൗമൻ യഖ്സുറു സലാ റുആതുഹു സിഖാതുൻ വലാകിൻ ഉഖ്തുലിഫ ഫീ വസ്ലിഹി അല്ലേ, വലാകിൻ ഇല്ല അന്നഹു ഉഖ്തുലിഫ ഫീ വസ്ലിഹി. അതായത് ഈ ജാബിർ റളിയല്ലാഹു അൻഹു ഉള്ള ഹദീസ് അബൂദാവൂദിന്റേതാണ് അല്ലെ, വലഹു എന്നാണ് വലിയ അബിദാവൂദ് അൻ ജാബിറിൻ. ഈ ഹദീസിന്റെ റാവിമാർ റുവാതുഹു സിഖാത്തുൻ വിശ്വസ്ത റാവിമാരാണ്. ഇല്ല അന്നഹു ഉഖ്തുലിഫ ഫീ വസ്ലിഹി എന്നാണ്. ഹദീസ് മൗസൂലാണോ അതല്ല മുർസലാണോ എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഈ ഹദീസ് മുർസലാണോ അതല്ല മൗസൂലാണോ, മുർസൽ എന്നാണ് എന്താ സഹാബി പോയത് മനസ്സിലായല്ലേ, അതല്ല സഹാബി പിന്നെ നഷ്ടപ്പെടാതെ അല്ലെങ്കിൽ സനദിന്റെ ആദ്യ ഭാഗം നഷ്ടപ്പെടാതെ മൗസൂലാണ് എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം. ഹദീസ് ഇത് സഹീഹാണ്, ഈ ഹദീസ് എന്താണ് സഹീഹാണ്. അപ്പൊ അതാണ് വലഹു അൻ ജാബിറിൻ അഖാമ ബിതബുക 20 യൗമൻ യഖ്സുറു സ്വലാ റുവാതുഹു സിഖാതുൻ ഇല്ല അന്നഹു ഉഖ്തുലിഫ ഫീ വസ്ലിഹി. അടുത്ത ഹദീസ് അത് ജാബിറിന്റെ ഹദീസല്ല, അനസിൽ തന്നെയുള്ള ഹദീസല്ലേ. അനസ് റളിയല്ലാഹു തആല അൻഹു ഖാൽ كان رسول الله صلى الله عليه وسلم اذا ارتحل في سفره قبل ان تزيغ الشمس اخر الظهر الى العصر ثم نزل فجمع بينهما فاذا زاغت الشمس قبل ان يرتحل صلى الظهر ثم ركب
فاذا زاغت الشمس طبعا.
طيب عن انس رضي الله تعالى عنه قال كان رسول الله صلى الله عليه وسلم اذا ارتحل في سفره قبل ان تزيغ الشمس اخر الظهر الى العصر ثم نزل فجمع بينهما فان زاغت الشمس قبل ان يرتحل صلى الظهر ثم ركب. متفق عليه. بنن في الاربعين عن الحاكم وفي روايه للحاكم في الاربعين باسناد صحيح صلى الظهر والعصر ثم ركب. اني ما كله ولي ابي نعيم في مستخرج في مستخرج مسلم كان اذا كان في سفر فزالت الشمس صلى الظهر والعصر جميعا ثم ارتحل. وكثر പിന്നെ ഒരു ഇതുള്ള ഭാഗമാണ് അത്. ഈ طيب حديث പറയാം. انا انس بن انس رضي الله عنه വേദനം كان رسول الله صلى الله عليه وسلم തങ്ങളായിരുന്നു ഇദർ തഹല ഫീ സഫരിഹി തന്റെ സഫറിൽ യാത്രയിൽ ഇർതഹൽ നമ്മ യാത്ര പുറപ്പെട്ടാൽ വാഹനത്തിൽ സഞ്ചരിച്ചാൽ, വാഹനം കയറിയാൽ, തന്റെ യാത്രയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാഹനം കയറിയാൽ, ഖബ്ല അൻ തസീഖ ശംസ്, സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റുന്നതിന് മുമ്പായി, ഖബ്ല അൻ തസീഖ ശംസ്, സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റുന്നതിന് മുമ്പായി, പടിഞ്ഞാറ് ഭാഗത്തേക്ക് തെറ്റുന്നതിന് മുമ്പായി, പിന്തിപ്പിക്കും ഇലൽ അസർ, അസറിലേക്ക്. സുമ്മ നസൽ, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യും, അസറിന്റെ സമയത്ത് ഇറങ്ങുകയും, ഫജമഅ ബൈനഹുമ അവരണ്ടിനിടയിൽ ജമാഅ ചെയ്യും, എന്നാ അസറും ബുഹറും ഒന്നിച്ച് നിസ്കരിക്കും. ദുഹറിന്റെ ടൈം ആകുന്ന, ദുഹറിന്റെ ടൈം എപ്പോഴാകുക, സൂര്യൻ ആകാശമധ്യത്തിലാകുമ്പോഴാണ്. അപ്പൊ ആകാശമധ്യത്തിൽ സൂര്യൻ എത്തുന്നതിന് മുമ്പാണ് റസൂലുള്ള വാഹനം കയറിയിട്ട് യാത്ര തുടങ്ങുന്നത് എങ്കിൽ, ദുഹറിനെ എന്ത് ചെയ്യും, അസറിന്റെ സമയത്തേക്ക് പിന്തിപ്പിക്കും, അതാണ് പറഞ്ഞത്. എന്നിട്ട് അസറിന്റെ ടൈം ആയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ദുഹറും അസറും ജമാക്കും. ഫഇൻ സാഗത്തി ശംസു ഖബ്ലായി യർതഹിൽ, വാഹനം കയറുന്നതിന് മുമ്പ് സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റിയാൽ, ഫഇൻ സാഗത്തി ശംസ്, സൂര്യൻ നടുമധ്യത്തിൽ നിന്ന്, ആകാശമധ്യത്തിൽ നിന്ന് തെറ്റിയാൽ, പടിഞ്ഞാറ് ഭാഗത്തേക്ക് തെറ്റിയാൽ, ഖബ്ലായി യർതഹിൽ, വാഹനം കയറുന്നതിന് മുമ്പായിട്ട്, സല്ല ബുഹുർ, റസൂൽ ബുഹുർ നിസ്കരിക്കും, സുമ്മറക്കിബ്, എന്നിട്ട് എന്ത് ചെയ്യും, വാഹനം കയറി സഞ്ചാരം തുടങ്ങും. ആ സുമ്മറക്കിബ്, എന്നിട്ട് പിന്നെ റസൂലുള്ള വാഹനത്തിൽ കയറി സഞ്ചാരം തുടങ്ങും, യാത്ര തുടങ്ങും. മുത്തഫഖുൻ അലൈഹി, മുത്തഫഖുൻ അലൈഹി. എന്താ ഈ ഹദീസ് അറിയിക്കണേ, എന്താ ഈ ഹദീസ് അറിയിക്കണേ പറഞ്ഞാണി, അതിന്റെ അതിന്റെ എന്താ അതിന്റെ ഉദ്ദേശം, ദുഹറിന് മുമ്പ് യാത്ര പുറപ്പെടുകയാണ് എങ്കിൽ എന്ത് ചെയ്യും, ദുഹറിനെ പിന്തിപ്പിക്കും, കാരണം ദുഹർ സ്കരിച്ച് പോകാൻ പറ്റൂല, എന്തുകൊണ്ട്, ടൈമായിട്ടില്ല, ദുഹറിന്റെ ടൈമായിട്ടില്ല. അപ്പൊ ദുഹറിനെ അസറിന്റെ ടൈമിലേക്ക് പിന്തിപ്പിക്കും, അസറിന്റെ സമയത്ത് ദുഹർ അസറും എന്ത് ചെയ്യും, ജമാക്കിയിട്ട് നിസ്കരിക്കും, ജമാക്കിയിട്ട് നിസ്കരിക്കും. അതേസമയം യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് സൂര്യൻ മധ്യത്തിൽ തെറ്റിയിട്ടുണ്ടെങ്കിൽ, ദുഹറിന്റെ സമയമായിട്ടുണ്ടെങ്കിൽ നടത്തം, എന്നിട്ടാണ് പോകുന്നതെങ്കിൽ ദുഹർ നിസ്കരിക്കും, എന്നിട്ട് പുറപ്പെടും. എന്ത് നിസ്കരിക്കാറില്ല, ജമാക്കാറില്ല, അസറിന് ദുഹറിലേക്ക് ജമാക്കാറില്ല എന്നാണ് ഹദീസ് അറിയിക്കുന്നത്. അതാരുടെ ഹദീസാണ്, അത് മുത്തഫഖുൻ അലൈഹിയാണ്, മുത്തഫഖുൻ അലൈഹിയാണ്. പിന്നെന്താണ് വലിയ വഫീ റിവായത്തിൽ ലിൽ ഹാകിം ഫിൽ അർബഈൻ ബി ഇസ്നാദിൻ സഹീഹ്, ബി ഇസ്നാദിൻ സഹീഹ്. വഫീ റിവായത്തിൽ ലിൽ ഹാകിം, ഇമാം ഹാകിം അന്നൈസാപൂരി, അബു അബ്ദുല്ല ഹാകിം അന്നൈസാപൂരി, ഇമാം ഹാകിമിന് ഒരു റിപ്പോർട്ടുണ്ട്. എവിടെയാണ് ആ റിപ്പോർട്ടുള്ളത്? ഫിൽ അർബഈൻ, ഇമാം ഹാകിമിന് അൽ അർബഈൻ എന്ന് പറഞ്ഞ കിതാബുണ്ട്. ആ കിതാബിൽ, ആ അർബഈൻ എന്ന് പറയുന്ന കിതാബിൽ, പിന്നെ ഹദീസ മഹാറാണ് അത്, ഹദീസ മഹാറൻ. ആ കിതാബിൽ ഒരു റിവായത്തുണ്ട്. ആ റിവായത്ത് എന്താണ് പറഞ്ഞി, സല്ല ദുഹ്റ വൽ അസ്ര സുമ്മ റക്കിബ്, റസൂലുള്ള ദുഹ്റും അസറും നിസ്കരിക്കും, എന്നിട്ട് യാത്ര പോകും. എവിടെ? ഫൈദ സാഹത്തി ശംസു ഖബലായി യർത്തഹിൽ സല്ല ദുഹ്റ സുമ്മ റക്കിബ് എന്നാണ് ഇവിടെ ഉള്ളത്, മുത്തഫഖുൻ അലൈഹി ഉള്ളത്. പക്ഷെ ഇമാം ഹാകിമിന്റെ അൽ അർബഈനിൽ ഒരു റിവായത്തുണ്ട്. ആ റിവായത്തിൽ എന്താണുള്ളത്? ദുഹ്റും അസറും നിസ്കരിച്ചിട്ട് വാഹനം കയറുന്നതാണ്. അപ്പൊ ഇതിനർത്ഥം എന്താ? ദുഹ്റ അസറും ജമ്മു തഖദീം നടത്തിയിട്ട് നിസ്കരിച്ചിട്ട് പോകുമായിരുന്നു എന്നാണ്. ഇല്ല, ഖസർ പറഞ്ഞില്ല, ജമാക്കിനെ കുറിച്ച് എവിടെ പറഞ്ഞു, ഖസറാക്കാൻ പാടില്ല നമ്മൾ പറഞ്ഞില്ലേ, ഖസർ യാത്ര പുറപ്പെട്ടതിന് ശേഷം. വേറെ റിവായത്തുകൾ, ഹദീസുകൾ അറിയിച്ചിട്ടുണ്ട്. പക്ഷെ ഈ സല്ലം ദുഹ്റവൽ അസർ സുമ്മറക്കുന്നുണ്ടല്ലോ, ഇവിടെ ബുഖാരിയിലും മുസ്ലിമിനുള്ള എന്താ, ദുഹ്റ നിസ്കരിക്കും എന്നിട്ട് പോകുന്നതാണ്, ദുഹ്റ അസറും നിസ്കരിച്ചിട്ട് പോകുന്നതാണ് ഇവിടെ ഹാക്കിമിന്റെ അർബഈനിലുള്ളത്. അത് അതിന് കൊടുത്തത് നോക്കി നിങ്ങൾ, ഇബ്നു ഹജർ എന്താ കൊടുത്തത്? ഇബ്നു ഹജർ എന്താ പറഞ്ഞത്? എന്നുള്ള ഇബ്നു ഹജറിന്റെ ഹുക്കും പണ്ഡിതന്മാർ നിരൂപിച്ചിട്ടുണ്ട്. കാരണം ഇമാം ഹാകിം തന്നെ ആ അർബഈനെ കുറിച്ച് പറഞ്ഞത് അർബഈന് ദഈഫാണെന്നാണ്. ഇമാം ഹാകിം തന്നെ ആ കിതാബിലുള്ള ഹദീസുകളെ കുറിച്ച് പറഞ്ഞത് അത് ദഈഫാണെന്നാണ്. ചില ഹദീസുകൾ മൗദൂ വരെയുണ്ട്. പക്ഷെ ഇബ്നു ഹജർ ബിസ്നാദിൻ സഹീഹ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് പണ്ഡിതന്മാർ നിരൂപിച്ചിട്ടുണ്ട് ഇബ്നു ഹജറിന്. ഈ ഭാഗം ദുർബലാണ്, ഈ ഭാഗം ഇമാം ഹാകിമിന്റെ അൽ അർബഈനുള്ള ഈ ഭാഗം, ഇത് ദുർബലാണ്. കാരണം ആ ഹദീസ് ക്രോഡീകരിച്ച ഹാകിം വരെ അതിന് പറഞ്ഞെന്താണ്, ദായിഫാണ് എന്നുള്ളതാണ്. ഇമാം ഹാക്കിം ഈ ഹദീസിനെ സഹിഹാക്കുന്ന വിഷയത്തിൽ, ദായിഫാക്കുന്ന വിഷയത്തിൽ മുത്തസാഹിലാണ്. മുത്തസാഹിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ തീവ്ര നിലപാടില്ല. ഇമാം ബുഖാരിയെ പോലെ, ഇമാം നസായിയെ പോലുള്ളതായ ആ തീവ്ര നിലപാട് ഇമാം ഹാക്കിമിനില്ല. ഇമാം ഹാക്കിമിന്റെ പ്രത്യേകതയും തയ്യബ്. അപ്പൊ അത് അത് ആ രീതിയിൽ മനസ്സിലാക്കുക. റഹ്മത്തുള്ളാഹി അലൈഹി ജമീ കഴിഞ്ഞു കൂടെ പണ്ഡിതന്മാർ, നമുക്ക് അവർക്ക് വേണ്ടി ദുആ ചെയ്യാം. പിന്നെന്താ അടുത്ത ഭാഗം? വലി അബീ നുഐമിൻ ഫി മുസ്തഖ്റജി മുസ്ലിമിൻ. വലി അബീ നുഐം, അബൂ നുഐമിന്റെ ഒരു റിവായത്തുണ്ട്. ഇമാം അബൂ നുഐം അൽ ഇസ്ബഹാനി, അദ്ദേഹത്തിന്റെ ഒരു റിവായത്തുണ്ട്. എവിടെ? ഫി മുസ്തഖ്റജി മുസ്ലിമിൻ, മുസ്ലിമിന്റെ മുസ്തഖ്റജിൽ, മുസ്ലിമിന്റെ മുസ്തഖ്റജിൽ. ഇന്നിപ്പോ ഈ ഹദീസ് മാറ്റി വെച്ചിട്ട് ഇൽമുൽ മുസ്തലഹ് പഠിക്കേണ്ടത്. മുസ്ലിമിന്റെ മുസ്തഖ്റജിൽ അബൂ നുഐമിൻ ഉണ്ട്. എന്താ ഉള്ളത്? കാന ഇദാ കാന ഫീ സഫരിൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു യാത്രയിലായാൽ, ഫസാലത്തി ശംസ്, സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റുകയും ചെയ്താൽ, ഫസാലത്തി ശംസ്, സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റുകയും ചെയ്താൽ, സല്ല ദുഹുർ, റസൂലുള്ള ദുഹുർ നിസ്കരിക്കും, വൽ അസ്ര, അസ്റു നിസ്കരിക്കും, ജമീഅൻ ഒന്നിച്ച്, ദുഹുർ അസ്റു ജമാക്കും, സുമർത്തഹൽ, എന്നിട്ട് റസൂലുള്ള ദൈവം യാത്ര പോകും, സുമർത്തഹൽ പിന്നെ യാത്ര പോകും. അപ്പോ അബൂ നുഐം അൽ ഇസ്ബഹാനിയുടെ മുസ്തഖ്റജിൽ, മുസ്തഖ്റജിൽ എന്താ അറിയിക്കണത്? ഹദീസ് അറിയിക്കണത് എന്താ? യാത്ര, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാന ഇദാ കാന ഫീ സഫരിൻ, ഒരു യാത്രയിലാണ് എങ്കിൽ, ഫസാലത്തി ശംസ്, സൂര്യ മധ്യത്തിൽ തെറ്റി യാത്ര പോവുകയാണ് എങ്കിൽ, സല്ല ദുഹ്റ വൽ അസ്ര ജമീഅ, ദുഹ്റും അസ്റും ഒന്നിച്ച് നിസ്കരിക്കും, സുമർത്തഹൽ, എന്നിട്ട് ദൈവം റസൂലുള്ളാഹി യാത്ര പോകും. അപ്പൊ ഈ ഹദീസ് അറിയിക്കണത് എന്താ? ഹദീസ് അറിയിക്കണത് എന്താണ്? യാത്ര പോണതിന് മുമ്പ് എന്ത് ചെയ്യാം? ദുഹ്റും അസ്റും ജമാക്കാം, ദുഹ്റും അസ്റും ജമാക്കാം. അത് എവിടെയാണുള്ളത്? അതുള്ളത് ഇമാം അബൂ നുഐമിന്റെ മുസ്തഖ്റജിലാണ്. എന്ത് ഈ മുസ്തഖ്റജ്? മുസ്തഖ്റജ് ഹദീസ് ഗ്രന്ഥങ്ങൾ ഉണ്ടല്ലോ, ഹദീസുകളെ ക്രോഡീകരിച്ചതനുസരിച്ച് പല പേരുകളാണ്. ഇപ്പൊ നിങ്ങൾ, നമ്മൾ പലപ്പോഴും കേൾക്കും ജവാമിയ, ജവാമിയ സുനൻ അല്ലേ, സുനൻ കേൾക്കല്ലേ, ജവാമിയ കേൾക്കാറുണ്ട്. അതേപോലെ മുസ്നദ് കേൾക്കാറുണ്ട് അല്ലേ, മുസ്നദ്. അതേപോലെ മുസ്തദ്രക്ക്, അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ കേട്ട പേരെന്താ? മുസ്തഖ്റജ്. അതേപോലെ മുസന്നഫ്, മുസന്നഫ് കേൾക്കലുണ്ടാ, മുസന്നഫ്. അതേപോലെ തന്നെ മജാമിയ, മജാമിയ. അതേപോലെ മാജിം, മോജം, മജ്മ എന്ന് പറയും, മജാമി, മോജം. അതേപോലെ അപ്രാഫ്, അപ്രാഫ് ജവാമി, സുനൻ, മുസ്നദ്, മുസ്തദ്രക്, മുസ്തഖ്റജ്, മുസന്നഫ്, മജാമി, മോജം, അൽ അപ്രാഫ്, ഇങ്ങനൊക്കെ ഹദീസ് ഗ്രന്ഥങ്ങളുണ്ട്. ജവാമി എന്ന് പറഞ്ഞാൽ എന്താ? ജവാമി എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പൊ ഇമാം ബുഖാരിയുടെ ഇതെന്താ? നമ്മൾ സഹീഹ് ബുഖാരി എന്നറിയും, അത് ജാമിയാണ്, അൽ ജാമിയു സഹീഹ് അൽ മുസ്നദ് എന്നാണ്. അതേപോലെ തന്നെ ഇമാം മുസ്ലിമിന്റേത് അൽ ജാമിയാണ്. അതേപോലെ തന്നെ തുർമുദിയുടേത് ജാമിയാണ്. ജാമി എന്ന് പറഞ്ഞെങ്കിൽ ഹദീസുകളെ ക്രോഡീകരിക്കും, അതിൽ വിശ്വാസം അഖീദ ഉണ്ടാകും, അതിൽ പിന്നെ എന്തുണ്ടാകും, ഇബാദാത്ത് ഉണ്ടാകും, അതിൽ മുആമലാത്ത് ഉണ്ടാകും, അതിൽ അഖ്ലാഖ് ഉണ്ടാകും, മനസ്സിലായ സുലൂക്ക് ഉണ്ടാകും, ഇങ്ങനെ എല്ലാ കലകളും ക്രോഡീകരിച്ചുണ്ടാക്കുന്ന ഹദീസ് ഗ്രന്ഥങ്ങൾക്ക് എന്താ പറയാ? ജവാമി എന്നറിയാം. ഇമാം ബുഖാരിന്റെ ജാമിയാണ്, മുസ്ലിമിന്റെ ജാമിയാണ്, തുർമുദി സുനനുമാണ്, അതേപോലെ ജാമിയാണ്, മനസ്സിലായത്? അതേപോലെ തന്നെ വേറെ പിന്നെ കുറെ ജവാമിയകളുണ്ട്, പണ്ഡിതന്മാരിലേക്ക് ചേർക്കപ്പെടുന്ന ജവാമിയകൾ വേറെയുണ്ട്. അതേപോലെ സുനൻ എന്താ? സുനൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അഹ്കാമുൽ അഹാദീസ് ഉണ്ടല്ലോ, മതവിധികൾ, കർമ്മശാസ്ത്ര വിധികൾ, അതിൽ വന്ന ഹദീസുകളെ ക്രോഡീകരിച്ച് നടത്തുന്ന രചനകളാണ് സുനനുകൾ. കിതാബുത്തഹാറ, കിതാബുസ്സലാ, ഇങ്ങനെ പിന്നെ ഹുക്കുമുകളിൽ വന്ന ഹദീസുകളെ ക്രോഡീകരിച്ച് നടത്തുന്ന രചന ഏത് പോലെ? ഇപ്പൊ സുനൻ ഏതാ? സുനൻ അബൂദാവൂദ്, സുനൻ നസായി, സുനൻ ഇബ്നു മാജ. ഇങ്ങനെ ജാമിഅ തുർമുദി പറയുന്നത് പോലെ തന്നെ സുനൻ തുർമുദി എന്ന് പറയും. സുനൻ ബൈഹാഖി ഒക്കെ കുറെ. മുസ്നദ് എന്താ? മുസ്നദ് എന്ന് പറഞ്ഞാൽ റാവിമാര് ഉണ്ടല്ലേ, റാവിമാരെ ചില പ്രത്യേക പരിഗണനകളിൽ ഒരു റാവിയിൽ നിന്ന് വന്ന ഹദീസുകളൊക്കെ ക്രോഡീകരിക്കുക. ഒരു ഇപ്പൊ അബൂബക്കർ ഏതൊക്കെ ഹദീസുകളൊക്കെ ക്രോഡീകരിക്കുക, പിന്നെ ഒമറിൽ നിന്ന്. അതിന് അതിന് ഈ മുസ്നദുകൾ കുറെ ഉണ്ട്. ഇപ്പൊ മുസ്നദിൽ ഏറ്റവും പ്രസിദ്ധമായത് ഏതാ? മുസ്നദിൽ ഇമാം അഹമ്മദ്, ഇമാം അഹമ്മദിന്റെ മുസ്നദാണ്. അതേപോലെ തന്നെ മുസ്നദ് അൽ ബസാർ, മുസ്നദ് മുസ്നദ് അബിയാല, അങ്ങനെ കുറെ മുസ്നദുകൾ ഉണ്ട്. ഓരോരുത്തർക്കും ഓരോ പരിഗണനയായിരിക്കും. ഇപ്പൊ ഇമാം അഹമ്മദ് ആദ്യം അഷറത്തുൽ മുബശ്ശിറീൻ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബികൾ, അവരിൽ നിന്ന് അബൂബക്കറിൽ നിന്ന് വന്ന ഹദീസുകളൊക്കെ ക്രോഡീകരിക്കുക. പിന്നെ ഉമറിൽ നിന്ന്, ഉസ്മാൻ, അലി, ഇങ്ങനെ. പിന്നെ അഹ്ലുൽ ബൈത്ത്, അൽ ബൈത്ത്. പിന്നെ ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത റാവിമാർ, ഈ പരിഗണനയിൽ ഓരോ റാവിമാരിൽ നിന്നൊക്കെ വന്ന ഹദീസുകളെ ക്രോഡീകരിച്ചിട്ടാണ് ഇമാം അഹമ്മദിന്റെ മുസ്നദ്. ഇതേപോലെ ചില പ്രത്യേക പരിഗണനകളാൽ പരിഗണനകൾ വെച്ചിട്ട് ഇപ്പൊ ഒരു നാട്ടുകാർ, ആ നാട്ടുകാരിൽ പെട്ട റാവിമാരിൽ വന്ന ഹദീസുകളൊക്കെ ക്രോഡീകരിക്കുക. ഇങ്ങനെ ക്രോഡീകരിച്ചിട്ടുണ്ടാകുന്ന രചനകൾക്ക് എന്താ പറയാ? മുസ്നദ് എന്ന് പറയാം. മസാനീദ്. മുസ്തദ്രക്ക് എന്താ? മുസ്തദ്രക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ഇപ്പൊ ജവാമി പോലുള്ളതായ അല്ലെങ്കിൽ സുനനുകൾ പോലെയുള്ള അസലിയായ കിതാബുകൾ ഉണ്ടല്ലോ, അതിൽ പ്രതിപാദിക്കാത്ത ഹദീസുകൾ, അതിൽ പ്രതിപാദിക്കാത്ത ഹദീസുകൾ എന്നാൽ അതേ ഷർത്തൊത്ത ഹദീസുകൾ, ഇപ്പൊ ബുഖാരി, മുസ്ലിം ഇവർ റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾ ഉണ്ടല്ലോ, അത് എവിടെ ഉണ്ടാവുക? ജവാമിയിലുണ്ടാവും. പക്ഷെ അവരുടെ നിബന്ധന പ്രകാരം തന്നെ വേറെ ചില ഹദീസുകൾ ഉണ്ടാവും, പക്ഷെ അതെവിടെ ഉണ്ടാവില്ല? ഇവിടെ ഉണ്ടാവില്ല. ആ ഹദീസുകളെ കണ്ടെത്തിയിട്ട് നടത്തുന്ന രചനയാണിത് മുസ്തദ്രക്ക്. അതാണ് ഇമാം ഹാക്കിമിന്റെ പ്രത്യേകത. ഇമാം ഹാക്കിം, ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യാത്ത ഹദീസുകൾ അവരുടെ നിബന്ധന പ്രകാരം മറ്റു ഹദീസ് ഗ്രന്ഥങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റു റാവിമാരിൽ നിന്ന് അദ്ദേഹം ക്രോഡീകരിച്ചുണ്ടാക്കിയ ഗ്രന്ഥാണിത് ഇമാം ഹാക്കിമിന്റെ മുസ്തദ്രക്ക്. അത് പറഞ്ഞാൽ മനസ്സിലായി എങ്ങനെയാണെന്നുള്ള മുസ്തദ്രക്ക്. മുസ്തഖ്റജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ മുസ്തദ്രക്ക് ഏറ്റവും പ്രസിദ്ധമായത് ഇമാം ഹാക്കിമിന്റെ ഹാക്കിം അബു അബ്ദുള്ള നൈസാബുരിയുടെ മുസ്തദ്രക്കാണ്. മുസ്തഖ്റജ് എന്ന് പറഞ്ഞാൽ അതാണ് നമ്മളുടെ വിഷയം, നമ്മൾ അവിടെ നിന്നാണ് പോണ്. എന്താ മുസ്തഖ്റജ്? മുസ്തഖ്റജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പിന്നെ അസലിയായ ഹദീസ് ഗ്രന്ഥം, അസലിയായ ഹദീസ് ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിൽ ഒരു ഹദീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഒരു ഹദീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഹദീസിന്റെ മത്തിനും ഉണ്ടാവും, സനദും ഉണ്ടാവും, മത്തിനും ഉണ്ടാകും, സനദും ഉണ്ടാവും അല്ലേ. ആ പിന്നെ ഹദീസിൽ വന്ന മത്തിനുണ്ടല്ലോ, ഹദീസിന്റെ പിന്നെ ഇത് മത്തിൻ എന്താ, ആ ഹദീസിന്റെ ആശയം, ഇതിവൃത്തം, ആ മത്തിന് ഇദ്ദേഹത്തിന്റെ വക വേറെ സനദ്, ഇദ്ദേഹത്തിന്റെ വക വേറെ സനദ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിന്റെ അതേ മത്തിൻ, പക്ഷേ അതിന്റെ സനദ് ഇമാം ബുഖാരിയുടേതല്ല, പിന്നെയോ ആ സനദ് ഇദ്ദേഹം കണ്ടെത്തുന്ന സനദാണ്. സനദാണ് പറഞ്ഞത് മനസ്സിലാകുന്നില്ല? ദൈക്കുണ്ട്. അതായത് ഇമാം, നിങ്ങൾ അതാണ് ആലോചിക്കണ അല്ലേ, അത് പിന്നെ ആലോചിക്കാം, നമുക്ക് രാത്രി കടന്നിട്ടൊക്കെ കുറെ ആലോചിക്കാം, പക്ഷെ ഇപ്പൊ ഈ വിഷയം മനസ്സിലാക്കണം. അതായത് എന്താണ് മുസ്തഖ്റജ്? മുസ്തഖ്റജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഉദാഹരണത്തിന് ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ്, ഹദീസിന്റെ മത്തിൻ ഈ മുസ്തഖ്റജിലുള്ളത് എന്ത് തന്നെയാണ്? സെയിം മത്തിനാണ്. പക്ഷേ ഇതിലുള്ള സനദാവൂല, ഇതിലുള്ള സനദ്, സനദ് ഇദ്ദേഹത്തിന്റെ വകയായിരിക്കും, വകയായിരിക്കും. പക്ഷേ ചില പ്രയോഗങ്ങളിൽ എന്തുണ്ടാവും? ഇതിലേറെ ഉണ്ടാവും. അതായത് ബുഖാരിയുടെ തന്നെ റിവായത്താണെങ്കിലും പക്ഷെ ചില ഏറെ പ്രയോഗങ്ങൾ ആര് കൊണ്ടുവരും? പിന്നെ ഈ ഇപ്പൊ ഈ മുസ്തഖ്റജിന്റെ ആള് കൊണ്ടുവരും. ഇപ്പൊ അബൂ നുഹൈമിന്റേത് കണ്ട നിങ്ങൾ, ഇവിടെ കണ്ട അതാണ്, ഇവിടെ അബൂ നുഹൈമിന്റെ മുസ്തഖ്റജിൽ എന്ത് വന്നു? സല്ലം ദുഹ്റ വൽ അസ്ര ജമീഅ എന്ന് വന്നു. ബുഖാരിയിൽ എന്താ ഉള്ളത്? സല്ലം ദുഹ്റ സുമ്മ റക്കീബ എന്നുള്ളത് കണ്ടോ. അപ്പൊ ഇവിടെ ഈ അസർ എന്നുള്ളത് വേറെ വന്നില്ലേ. അപ്പൊ ആ രീതിയിലുള്ളതായ ചില പദപ്രയോഗങ്ങളിൽ വ്യത്യാസം ഉണ്ടാകും. അതില്ല എങ്കിൽ ഹദീസിന്റെ ആശയം ഒന്ന് തന്നെയാണ്, പക്ഷെ വേറെ സനദ്, ആ സനദ് ഇദ്ദേഹത്തിന്റെ വക. അതാണ് മുസ്തഖ്റജ്. മുസ്തഖ്റജ് അബി ഒവാന, മുസ്തഖ്റജ് അബു നുഹൈം, അതൊക്കെ കയ്യിൽ പെട്ടതാണ്. വേറെ മുസ്തഖ്റജാത്തുണ്ട്. മുസ്തഖ്റജ് ഇസ്മായിലി, മുസ്തഖ്റജ് ഇസ്മായിലി, ഇമാം ഇസ്മായിൽ ഇലിയുടെ മുസ്തഖ്റജ് ഒക്കെ ഇതിൽ പ്രസിദ്ധമാണ്. മുസന്നഫ് എന്ന് പറഞ്ഞെങ്കിൽ ഹുക്കുമുകളുള്ള ഹദീസുകളുടെ ക്രോഡീകരണമാണ്. പക്ഷേ ഈ ഹദീസുകളെ പോലെയല്ല മുസന്നഫിലെ ഹദീസ്. മുസന്നഫിൽ മുത്തസിലായ മർഫുവായ ഹദീസ് ഉണ്ടാകും, മക്തുവായ ഹദീസ് ഉണ്ടാകും, മുർസലായ ഹദീസ് ഉണ്ടാകും. അങ്ങനെ പിന്നെ സനദ് കണ്ണി മുറിഞ്ഞത്, അതേപോലെ തന്നെ സനദ് ചേർന്നത് തുടങ്ങി എല്ലാ ഹദീസുകളും ഇവിടെ ഉണ്ടാവും, മുസന്നഫിലുണ്ടാവും. പക്ഷേ പിന്നെ സുനനുകളിലൊന്നും അങ്ങനെയല്ല. സുനനുകളിൽ പിന്നെ അതിന്റെ പൊതു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ സനദ് എന്തായിരിക്കും, മുത്തസിലായ സനദോടുകൂടിയായിരിക്കും. പക്ഷെ ഇതിൽ അങ്ങനെയല്ല, മുസന്നഫിൽ പിന്നെ എല്ലാവിധ ഹദീസുകളും ക്രോഡീകരിക്കപ്പെടും. പിന്നെ മജാമിയ, മജാമിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ്. പിന്നെ ഇപ്പൊ സഹീൽ ബുഖാരിയിൽ വന്ന ഹദീസ്, സഹീൽ മുസ്ലിമിന് വന്ന ഹദീസ്, മനസ്സിലായല്ലോ? രണ്ടു കൂട്ടരും ഒന്നിച്ചു വന്നിട്ടുള്ള ഹദീസാണെങ്കിൽ എന്ത് ചെയ്യുക, അത് അതിനെ ക്രോഡീകരിച്ച് നടത്തുന്നതായ രചനകളാണ്. വ്യത്യസ്ത ഹദീസ് ഗ്രന്ഥങ്ങളിൽ വന്ന ഹദീസുകളെ ക്രോഡീകരിച്ച് നടത്തുന്ന രചനകളാണ് മജാമിയ. മോജം, മോജം എന്താ, മോജം തബറാനി അല്ലെ, അതേപോലെ തന്നെ മോജം പിന്നെ പല മോജമുള്ള, അതിൽ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളത് തബറാനിയുടെ മോജമുൽ കബീർ, മോജമുൽ ഔസത്, മോജമുൽ അസർ എന്ന് പറയുന്ന ഹദീസ് ഗ്രന്ഥങ്ങളാണ്. മോജം പിന്നെ മുസ്നദിന്റെ അതേ പോലെ തന്നെയാണ് മോജം, മുസ്നദിന്റെ അതേപോലെ തന്നെയാണ് മോജം. മുസ്നദിൽ പെട്ടതാണ് മോജം എന്ന് പറയപ്പെട്ടുണ്ട്. പക്ഷേ മുസ്നദിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞെന്ത്, അതിൽ റാവിമാരെന്ത് ചെയ്യും, റാവിമാരെ ഒരു പ്രത്യേക പരിഗണനയിൽ ക്രോഡീകരിക്കും. അതിൽ മുസ്നദിൽ ക്രോഡീകരിച്ച് നമ്മൾ പറഞ്ഞ ആദ്യ അഷറത്തുൽ മുബശ്ശിരി, പിന്നെ അഹ്ലുൽ ബൈത്ത്, പിന്നെ ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ഈ പരിഗണനയിലാണ്. മോജമിൽ അങ്ങനെ ആയിരിക്കൂല ഈ കോർവ. മോജമിൽ ഇത് പിന്നെ ഈ നമ്മളുണ്ടല്ല ഈ ആൽഫബറ്റിക് ഓർഡർ അനുസരിച്ചുള്ള ക്രമീകരണം ഇതായിരിക്കും, ഹുറൂഫുൽ മോജം അനുസരിച്ചുള്ളതായ ക്രോഡീകരണമായിരിക്കും ഇതിലുണ്ടാകുക. അതാണ് അതിന്റെ പ്രത്യേകത. അത്രാഫ്, കുത്തുബുൽ അത്രാഫ് എന്ന് പറയും, തുഹ്ഫത്തുൽ അഷ്റാഫ് എന്ന് പറഞ്ഞിട്ട് ഇമാം അബുൽ ഹജ്ജാജ് അൽ മിസ്ജിക്ക് പ്രസിദ്ധമായ കിതാബുണ്ട്. അത്രാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വെച്ചാൽ പിന്നെ ഹദീസിന്റെ ഒരു ഭാഗം മാത്രമേ കൊടുക്കുള്ളൂ, ഹദീസിന്റെ ഒരു ഭാഗം മാത്രമേ കൊടുക്കുള്ളൂ. അങ്ങനെയുള്ള രചനകളാണ് തുറഫ് അത്രാഫ് എന്ന് പറഞ്ഞ ഒരു ഭാഗം നടത്തും. ഏതെങ്കിലും ഒരു ഹദീസിന്റെ ഒരു ഭാഗം മാത്രം കൊടുക്കും, അങ്ങനെയുള്ള രചന. ഇപ്പൊ ഇന്നമൽ ആമാല് ബിന്നിയ, അത് മാത്രമേ ഉണ്ടാവുള്ളൂ, ഇന്നമൽ ആമാല് ബിന്നിയ. അങ്ങനെ ഉള്ള ഗ്രന്ഥങ്ങൾ, ഹദീസ് ഗ്രന്ഥങ്ങൾ, അങ്ങനെ ഹദീസ് ഗ്രന്ഥങ്ങളുണ്ട്. മുഴുവൻ ഹദീസ് സനദും മസ്നദൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല, പിന്നെയോ ഹദീസിന്റെ പിന്നെ ചില ഭാഗങ്ങൾ മാത്രം, ചില ഭാഗങ്ങൾ മാത്രം വെച്ച് നടത്തുന്നതായ രചനകൾ. ഏതായാലും ഇവിടെ നമ്മളിപ്പോ ഇത് ഇത് പിന്നെ ഒരു ഒരു വലിയ കലയാണിത്, ഹദീസ് ഗ്രന്ഥങ്ങളുടെ ക്രോഡീകരണം ഒരു വലിയ കലയാണ്. പക്ഷെ നമ്മൾ ഇതൊട്ട് മൊത്തത്തിൽ പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് ഈ മുസ്തഖ്റജ് എന്ത് എന്ന് മനസ്സിലാക്കാനാണ്. മുസ്തഖ്റജ് എന്താ, മുസ്തഖ്റജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസലിയായ ഹദീസ് ഗ്രന്ഥത്തിൽപ്പെട്ട ഹദീസുകൾ, അത് ഈ ഗ്രന്ഥകർത്താവിന്റെ സനദോടുകൂടിയിട്ട് എന്ത് ചെയ്യ, ഉദ്ധരിക്കുക. പക്ഷേ ചില സമയങ്ങളിൽ എന്ത് ചെയ്യും, ഈ അസലിയായ ഗ്രന്ഥത്തിൽ വന്നതിനേക്കാൾ കൂടുതൽ ലഫ്ദുകൾ അതിലുണ്ടായി എന്ന് വരും. എന്തിനാ ഇപ്പൊ പറഞ്ഞേ, ഇത് നമ്മൾ പറഞ്ഞെന്താ, വലി അബീ നുഐമിൻ ഫി മുസ്തഖ്റജി മുസ്ലിമിൻ, മുസ്ലിമിന്റെ മുസ്തഖ്റജിൽ അബു നുഐമിന് ഉണ്ട്. എന്താണ് ഉള്ളത് മുസ്തഖ്റജിൽ, എന്താ ഉള്ളത്, കാന ഇദാ കാന ഫി സഫരിൻ ഫസാലത്തി ശംസു സല്ല ദുഹ്റ വൽ അസ്ര ജമിയൻ സുമർതഹ, മനസ്സിലായി എന്നുണ്ട്. ഇനി അവസാനത്തെ ഹദീസ്. അപ്പൊ ഇന്ന് എന്ത് മനസ്സിലാക്കാം, ഒരാൾ യാത്ര പോവുകയാണെങ്കിൽ ദുഹ്റും അസറും ജമ്മാക്കിയിട്ട് നിസ്കരിച്ചിട്ട് പോകാം സമയമായിക്കണമെങ്കിൽ. ഇപ്പൊ മഗ്രിബ് ആയിട്ടാണ് പോകണമെങ്കിൽ മഗ്രിബ് വിഷയം ജമ്മാക്കിയിട്ട് എന്ത് ചെയ്യാം, യാത്ര പോകാം എന്നുള്ളതാണ് ഇനി മനസ്സിലാക്കാനുള്ളത്. അതാണ് അതിലുള്ള ഫിഖ്. പിന്നെ സ്വാഭാവികമായിട്ടും കർമ്മശാസ്ത്ര പണ്ഡിതന്മാർക്കിടയിൽ ഖിലാഫുള്ളൊരു മസല, ഞാൻ ഇതുകൂടി എടുത്തിട്ട് നമുക്ക് അത് പറയാം. അവസാനത്തെ ഹദീസ് മുആദ് ഇബ്നു ജബൽ, അൻ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു ഖാൽ, അൻ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു ഖാൽ, ഖറജ്ന മഅ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ഫീ ഗസ്വതി തബൂക്ക്, ഫകാന യുസല്ലി ദുഹ്റ വൽ അസ്ര ജമീഅൻ വൽ മഗ്രിബ വൽ ഇശാ ജമീഅൻ. റവാഹു മുസ്ലിം, റവാഹു മുസ്ലിം. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു നിവേദനം. നമുക്ക് വന്ന റാവിമാരായതുകൊണ്ടാണ് ഞാൻ സഹാബികളെ കൂടുതൽ വിശദീകരിക്കാത്തത്, കാരണം നമ്മൾക്ക് ഇത് കുറെ വന്നതാണ്. അദ്ദേഹം പറയാണ്, ഖറജ്നാ മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പുറപ്പെട്ടു. ഫീ ഖസ്വത്തി തബൂക്ക്, തബൂക്ക് യുദ്ധത്തിൽ. ഫകാന യുസല്ലി ദുഹ്റ വൽ അസ്ര ജമീഅൻ, അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുഹ്റും അസ്റും ഒന്നിച്ച് നമസ്കരിക്കുമായിരുന്നു. വൽ മഗ്രിബ വൽ ഇശാ ജമീഅൻ, മഗ്രിബും ഇശയും ഒന്നിച്ച് നമസ്കരിക്കുമായിരുന്നു. അപ്പോൾ ദുഹ്റും അസ്റും ജമാക്കി, മഗ്രിബും ഇശയും ജമാക്കി നമസ്കരിക്കുമായിരുന്നു. റവാഹു മുസ്ലിം. ജമാക്കി നിസ്കരിക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഷാഫിഇയാക്കളും ഹംബലിയാക്കളും പറഞ്ഞത് ജമാക്കി നിസ്കരിക്കാൻ ജമ്മു തഖ്ദീമും ആകാം, ജമ്മു തഖീറും ആകാം. എന്താ ജമ്മു തഖ്ദീം എന്ന് പറഞ്ഞാൽ ദുഹ്റും അസറും ദുഹറിന്റെ സമയത്ത്, അല്ലെങ്കിൽ ദുഹ്റ അസറും അസറിന്റെ സമയത്ത്, അതിനാണ് ജമ്മു തഖീർ എന്ന് പറയുന്നത്. മനസ്സിലായി? ആ രീതിയിൽ ദുഹ്റും അസറും ജമാക്കാം, മഗ്രിബും ഇശയും ജമാക്കാം. അതാണ് ഷാഫിയാക്കളുടെയും ഹംബലിയാക്കളുടെയും പക്ഷം. എന്നാൽ ഇമാം മാലിക്ക് അതെന്നുള്ള ഒരു അഭിപ്രായവും ഇബ്നു ഹസം ബാഹിരിയാക്കളുടെ ഒക്കെ അഭിപ്രായവും ജമ്മു തഖീർ ആകാം, ജമ്മു തഖ്ദീം പാടില്ല എന്നാണ്, ജമ്മു തഖ്ദീം പാടില്ല എന്നാണ്. അതിന് പിന്നെ തെളിവില്ല. ഹനഫികൾ പറഞ്ഞത് ജമ്മയില്ല, ജമ്മാക്കാൻ പാടില്ല. ജമ്മു സൂരി പറ്റും, ജമ്മാക്കാൻ പാടില്ല. ജമ്മു സൂരി പറ്റും. എന്താ ജമ്മു സൂരി? ആരെ പറയാ? ജമ്മു സൂരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദുഹ്റ നിസ്കാരത്തെ അസറിന്റെ സമയത്തേക്ക് കൊണ്ടുവരിക, അസറിന്റെ ദുഹ്റിന്റെ അവസാന സമയത്ത് ദുഹ്റ നിസ്കരിക്കുക, എന്നിട്ട് പിന്നെ അസറിന്റെ ബാങ്ക് കൊടുത്തിട്ട് ഉടനെ എന്ത് ചെയ്യുക? അസറും നിസ്കരിക്കാൻ. രണ്ട് നിസ്കാരവും അതിന്റെ ടൈമിൽ തന്നെയാണ്. പക്ഷെ ദുഹറിനെ പിന്തിപ്പിച്ചിട്ട് അസറിലേക്ക് കൊണ്ടുവന്നിട്ട് ദുഹറിന്റെ അവസാന സമയത്ത് ദുഹർ നിസ്കരിക്കുക, എന്നിട്ട് ബാങ്ക് കൊടുത്തിട്ട് പിന്നെ അസറും നിസ്കരിക്കുക. അതിനാണ് ജമ്മു സൂരി എന്ന് പറയാം. അത് ആർക്കുള്ളൂ? ഹനഫികൾക്കുള്ളൂ. യഥാർത്ഥത്തിൽ അത് ശരിയല്ല. ഇവിടെ ഹദീസ് അറിയിക്കണത് എന്താണ്? ഹദീസ് ദുഹറും അസറും ജമാക്കി, അസറും അല്ല മഗ്രിബും ഇശയും ജമാക്കി, ജമ്മു തഖ്ദീമും ആകാം, ജമ്മു തഖീറും ആകാം. അതിനാണ് തെളിവുള്ളത്. നമ്മൾ പിന്നെ പണ്ഡിതാഭിപ്രായങ്ങൾ പറയുന്നത്, പണ്ഡിതാഭിപ്രായമൊക്കെ നമ്മൾ സ്വീകരിക്കാനല്ല, പിന്നെയോ അതിൽ തെളിവിനോടൊത്താണ് എന്ത് ചെയ്യുക? സ്വീകരിക്കേണ്ടത്. അതുവരെ മതി ഇൻഷാല്ലാ. ഒരു ക്ലാസ് കൂടി ഹദീസ്, ഒരു ക്ലാസ്സിനുള്ള ഹദീസ് കൂടി ബാക്കിയുണ്ടാവും ഇൻഷാല്ലാ ഈ ആദ്യായത്തിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അല്ലാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാരക അലാ നബീനാ മുഹമ്മദിൻ വ അലാ ആലിഹി വ അസ്ഹാബി അജ്മഈൻ. അസ്സലാമു അലൈക്കും.